Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Evam Veda Kshemaiti Vachi Yoga Kshemaiti Pranapanayohu കർമ്മേതി ഹസ്തയോ വ്യതിരതി പാദയോ വിമുക്തിരതി പായോ ഇതി മാനുഷീ സമാജ്ഞാ അഥ ദൈവീ തൃപ്തിരതി വിഷ്ടോ ബലമിതി വിദ്വിധി യശയിതി പശുഷു ജ്യോതിരതി നക്ഷത്രേഷു പ്രജാതി അമൃതം ആനന്ദ ഇത്യുപസ്ഥേ സർവമിത്യാകാശേ തപ്രതിഷ്ഠേത്യുപാസീത പ്രതിഷ്ഠാവാൻ ഭവതി തന്മഹിത്യുപാസീത മഹാൻ ഭവതി തന്മനൈത്യുപാസീത മാനവാൻ ഭവതി തന്നമൈത്യുപാസീത അമ്യന്തേ അസ്മൈ കാമാഹ തദ്ബ്രഹ്മേത്യുപാസീത ബ്രഹ്മവാൻ ഭവതി തദ്ബ്രഹ്മണഃ പരിമരൈത്യുപാസീത പരിയേണം മ്രിയന്തേ ദ്വിഷന്തഃ സപത്നാഃ പരി അപ്രിയാ ഭ്രാതൃവ്യാഃ സയം പുരുഷേ യാസോ ആദിത്യേ സേക ഇതാനും ബ്രഹ്മണ ഉപാസന പ്രകാരം ഉച്ചത്. ഇന്നിവിടെ ബ്രഹ്മ ഉപാസനയെ കുറിച്ച് പറയുന്നു. പലതരത്തിൽ എങ്ങനെയാണ് ഉപാസന? ക്ഷേമീതി വാചി, ക്ഷേമു നമ ഉപാത്ത പരിരക്ഷണം. ക്ഷേമ ഇതി വാചി, ക്ഷേമ ഇതി വാചി എന്ന് ക്ഷേമു നമ സമ്പാദിച്ചതിനെ പരിരക്ഷിക്കുന്നതാണ് ക്ഷേമം. ബ്രഹ്മവാചിക്ഷേമരൂപേണ പ്രതിഷ്ഠിത ഇത്യുപാസ്യം, ബ്രഹ്മം വാക്കിൽ ക്ഷേമരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഉപാസിക്കുക. ഇതെല്ലാം കേവലം ഭാവനയ്ക്ക് വേണ്ടി പറയുകയാണ്, വൈദികമായ ഭാവന. അതുകൊണ്ട് അതിന് ഫലമാണ് വാക്കിൽ ക്ഷേമരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. യോഗക്ഷേമീതി, യോഗോ അനുപാത്തസ്യ ഉപാദാനം. യോഗക്ഷേമീതി പ്രാണാപാനയോഹു, യോഗം എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാതിരുന്നതിനെ സമ്പാദിക്കുന്നതാണ് യോഗം. തൗഹി യോഗക്ഷേമ പ്രാണാപാനയോഹു, ആ യോഗക്ഷേമങ്ങൾ യോഗക്ഷേമ രൂപത്തിൽ. അതുകൊണ്ട് ബ്രഹ്മ യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനങ്ങളിൽ പ്രതിഷ്ഠിതമാണ് എന്ന് ഉപാസിക്കണം. ആയവും ഉത്തരേഷു അന്യേഷു തേന തേനാത്മന ബ്രഹ്മ ഉപാസ്യം, ഇതുപോലെ ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിലും അതാത് രൂപത്തിൽ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. പ്രാണാപാനന്മാരുപാസിക്കുക, അല്ലെങ്കിൽ ഇവിടെ പറയുന്നു കർമ്മീതി ഹസ്തയോഹോ ഗതിരീതി, ഇതെല്ലാം അതാത് വസ്തുക്കളെയല്ല, ബ്രഹ്മ ഉപാസനയാണ്. അതാത് രൂപത്തിൽ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. കർമ്മണ ബ്രഹ്മ നിവർത്തിയത്വാദ് ഹസ്തയോഹോ കർമാത്മനാ ബ്രഹ്മ പ്രതിഷ്ഠിതം ഇത്യുപാസ്യം. കർമ്മീതി ഹസ്തയോഹോ, കർമ്മമെന്ന് ഹസ്തത്തെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കയ്യോ ഉപാസിച്ചിട്ട് എന്താ കാര്യം? പറയുന്നു കർമ്മണ ബ്രഹ്മ നിവർത്തിയത്വാദ്, കർമ്മം ബ്രഹ്മനിവൃത്യമാണ് സർവകർമ്മങ്ങളും. അതുകൊണ്ട് ഹസ്തയോഹോ കർമാത്മന ബ്രഹ്മ പ്രതിഷ്ഠിതം, കർമ്മരൂപത്തിൽ ഹസ്തത്തിൽ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാണാപാനന്മാർ അതാണ് സ്ഥിതിക്ക് ഹേതുവായിരിക്കുന്നത്. ബ്രഹ്മമാണ് പ്രാണാപാന രൂപത്തിൽ ജീവനം നിലനിർത്തുന്നത്. യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനന്മാർ സ്ഥിതി ചെയ്യുന്നു, അത് ബ്രഹ്മം തന്നെ, ബ്രഹ്മഭാവനയും. ഗതിരീതി പാദയോഹോ ഗതി, ഗതി കൈകൾ കൊണ്ട് നിർവഹിക്കുന്നു, അത് ബ്രഹ്മമാണ്. അതുകൊണ്ട് പാദത്തിൽ ബ്രഹ്മരൂപത്തിൽ ഗതി. വിമുക്തിരിതി പായു വിസർജനം, പായു വിസർജനേന്ദ്രിയം അവിടെ വിമുക്തി എന്നുള്ള രൂപത്തിൽ ഉപാസിക്കുന്നു. ഇതെല്ലാം ബ്രഹ്മത്തിന്റെ പ്രവൃത്തിയാണ്. ഇത്യേത മാനുഷി മനുഷ്യേഷുഭവ മാനുഷ്യ സമാജ്ഞ, ഇതാണ് ഇവിടെ പറയുന്നത്. മാനുഷി മനുഷ്യരിൽ സംഭവിക്കുന്നത് മാനുഷ്യം. സമാജ്ഞ എന്ന് പറഞ്ഞ ഉപാസന, ആധ്യാത്മിക സമാജ്ഞ ജ്ഞാനാനി വിജ്ഞാനാനി ഉപാസനാനി തീർത്ഥ. ഇതാണ് ആധ്യാത്മിക ശരീര സംബന്ധിയായിട്ടുള്ള ഉപാസനകൾ. ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ബ്രഹ്മമാണതിന് കാരണം, ബ്രഹ്മമാണതിന് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ഉപാസിക്കുക. അങ്ങനെ ഭാവന ചെയ്യുക, ധ്യാനിക്കുക. ഇവിടെ പറയുന്നു ഇത്തരം ഉപാസനകളും അത് ഫലാഗ്രഹം കൂടാതെ ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിശുദ്ധിക്ക് കാരണമായി തീരും എന്നിവിടെ പറയുന്നു. ബ്രഹ്മജ്ഞന ഉപകരോതി ഇത്യുക്ത മുഖ്യ അധികാരണം തു അപവാദായി ഉപദ്രശ്യതി. ഇനി പറയുന്നു, അത് ഇതിനെ കുറിച്ച് ജ്ഞാനമുള്ള ആളാണെന്നാണെങ്കിലോ, തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം ഇത് കേവലം അപവാദത്തിന് വേണ്ടിയാണ്. അപവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശരീരത്തിലും ഇന്ദ്രിയത്തിലും ഇവിടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മമാണ്. അവിടെ ഇതിന് പ്രത്യേകിച്ച് സ്വതന്ത്രമായിട്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെ സ്വതന്ത്രമായൊരു സത്തയില്ല എന്ന് പറഞ്ഞ് ഇതിനെ അപവദിക്കുന്നതിന് ഉപകരിക്കും. ഉപാസന പലതരത്തിലാണ്. ഈ തത്വത്തെ കുറിച്ച് കേവലം അജ്ഞതയുള്ളവർക്കിത് ഓരോ ഫലത്തിന് വേണ്ടി, ആ ഫലത്തെക്കുറിച്ചും പറയുന്നു. ജിജ്ഞാസുവിനെ സംബന്ധിച്ചത് ചിത്തശുദ്ധിക്ക് വേണ്ടി, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം കേവലം അപവാദത്തിന് വേണ്ടി. ഇതല്ല പരമാർത്ഥം, ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇതല്ല സത്യം എന്ന് ബോധിക്കുന്നതിന് വേണ്ടി. അധാനന്തരം ദേവി ദേവ്യോ ദേവി ശുഭവ സമാജ്ഞ ഉച്ചന്തി. ഇനി ദേവി സമാജ്ഞ ഉപാസനയെ കുറിച്ച് പറയും. ദൈവികമായ ഉപാസന, ആന്തരികമായ ഭാവങ്ങളിലുള്ള ഉപാസന, തൃപ്തിരീതി പൃഷ്ടവും പുഷ്ടേർ അനാദിദ്വാരേണ തൃപ്തി ഹേതുത്വ ബ്രഹ്മീവ തൃപ്തിയാത്മനാ വിഷ്ണു വ്യവസ്ഥിതമിത്യു. ഉപാസ്യം തൃപ്തി ആനന്ദമുള്ളിൽ അനുഭവിക്കുന്നതാണ്. അത് തൃപ്തിയായിട്ട് വിഷ്ടി ഉപാസിക്കുന്നു. അതെന്താ രണ്ടും തമ്മിലും ബന്ധം പറയുന്നു. ഇവിടെ അന്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അന്നത്തിന് കാരണമാണ് വൃഷ്ടി, അന്നത്തിനും മറ്റും കാരണമായി തൃപ്തിക്ക് ആനന്ദത്തിന് ഹേതുവായിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് തൃപ്തിയാത്മന തൃപ്തി രൂപത്തിൽ വൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഉപാസിക്കുന്നു. വൃഷ്ടി മഴ അന്യേഷ തേനത്തേനാത്മന ബ്രഹ്മീവ ഉപാസ. ഇനി പറയുന്ന എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ബലമിതി വിദ്യതി, ബലം എന്ന് വിദ്യത്തിന് ഉപാസിക്കും. യശ ഇതി പശിഷു, യശ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ ഉപാസിക്കുന്നു. കാരണം അന്നത്തെ സമ്പത്ത് പശുക്കളും ആടുകളും മറ്റുമാണ്. അസമ്പന്നൻ അതിന് സമ്പത്തിലൂടെ കീർത്തി ഉണ്ടാകുന്നു, കീർത്തിക്ക് കാരണമാണ്. ജ്യോതിർജി നക്ഷത്രേഷു, നക്ഷത്രങ്ങളിൽ ജ്യോതി, അതിലെല്ലാം ബ്രഹ്മമാണ് ജ്യോതി രൂപത്തിൽ പ്രകാശിക്കുന്നത്. യശോ രൂപത്തിൽ പ്രകാശിക്കുന്ന ബ്രഹ്മം തന്നെ. പ്രജാതിർ അമൃതമാനന്ദ ഇത്യുക്തേ പ്രജകളെ ഉണ്ടാകുന്നത് വ്യാഖ്യാനിക്കുന്നു. തഥാ ബലരൂപേണ വിദ്യുതി, യശോ രൂപേണ പശുഷു, ജ്യോതി രൂപേണ നക്ഷത്രേഷു, പ്രജാതിർ അമൃതം അമൃതത്വ പ്രാപ്തി പുത്രേണ. പ്രജാതിർ അമൃതം, പുത്രലോകത്തെയും മറ്റും പ്രാപിക്കുന്നതിന് പുത്രൻ വേണം. കിരണ വിമോക്ഷദ്വാരേണ, കിരണത്തെ മോചിപ്പിച്ചിട്ട് പിതാവിനെ പുത്രത്തിൽ പുത്രൻ പിതൃലോകത്തിലും മറ്റും എത്തിക്കുന്നു. അതുകൊണ്ട് ആനന്ദ സുഖം ഇത്യേത് സർവം ഉപസ്ഥനിമിത്തം, ഉപസ്ഥനിമിത്തമായിട്ടാണ് ബ്രഹ്മൈവ അനേന ആത്മന ഉപസ്ഥയെ പ്രതിഷ്ഠിച്ചതുമിത്യു ഉപാസ്യം. അവിടെയും ബ്രഹ്മമാണ് എന്ന് ഉപാസിക്കുക. സർവം ഹി ആകാശേ പ്രതിഷ്ഠിതം, സർവം ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ്. സർവം ആകാശേ, ആകാശത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബ്രഹ്മൈവേത്യുപാസ്യം, അതും ബ്രഹ്മം തന്നെയാണ്. ആകാശം ബ്രഹ്മൈവ, അതുകൊണ്ട് ആകാശം ബ്രഹ്മം തന്നെയാണ്. തസ്മാത് തസ്സർവസ്യ പ്രതിഷ്ഠിത്യുപാസീത്, അതുകൊണ്ട് ആകാശം തന്നെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്. ബ്രഹ്മരൂപത്തിൽ എന്ന് ധ്യാനിക്കുക. പ്രതിഷ്ഠാ ഗുണ ഉപാസനാത് പ്രതിഷ്ഠാവാൻ ഭവതി, അവന് സ്ഥിരതയുള്ളവനായിത്തീരുന്നു, തത്വത്തിൽ സ്ഥിരതയുള്ളവനായിത്തീരുന്നു. പറഞ്ഞല്ലോ എന്താണോ ഉപാസകന്റെ താല്പര്യം. ഇതുകൊണ്ട് ബ്രഹ്മഭാവനയാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ പ്രതിഷ്ഠിതനായിത്തീരുന്നു, അതിൽ സ്ഥിരനായിത്തീരുന്നു. അവിടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അനുഭവങ്ങളിലും ബ്രഹ്മഭാവന, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏവം പൂർവിഷുവി യദ്യത്തദധീനം ഫലം തദ് ബ്രഹ്മൈവ തദ്ഉപാസന തദ്വാൻ ഭവതീരി ദ്രഷ്ടവ്യം. അതുകൊണ്ട് ഏതേതെല്ലാം അതിനധീനമായ ഫലമുണ്ടോ അത് ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഫലങ്ങളും ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ഉപാസന കൊണ്ട് ആ ഫലത്തോടുകൂടിയവനായിത്തീരുന്നു, യശസ്സോടുകൂടിയവനായിത്തീരുന്നു, ബലത്തോടുകൂടിയവനായിത്തീരുന്നു, ആനന്ദമുള്ളവനായിത്തീരുന്നു, തൃപ്തിയുള്ളവനാകുന്നു, അങ്ങനെയുള്ള ഫലത്തോടുകൂടിയവനായിത്തീരുന്നു. ശ്രുത്യന്തര ശതം യഥാ യഥാ ഉപാസതേ തഥയോ ഭവതി. ആ ആത്മാവിനെ ഏതേത് രീതിയിലാണ് ഉപാസിക്കുന്നത് അവൻ അതായിത്തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തന്മഹൈത്യുപാസീത മഹോ മഹത്വ ഗുണവത്തതുപാസീത, മഹത്വ ഗുണത്തോടുകൂടിയതാണ് എന്ന് ഉപാസിക്കുക. മഹാൻ ഭവതി, അവൻ മഹാനായിത്തീരുന്നു ഉപാസകൻ. തന്മനൈത്യുപാസീത, അതിനെ മനനം മനനമായിട്ട് അതിനെ ഉപാസിക്കുക. മാനവാൻ ഭവതി, മനന സമർത്ഥോ ഭവതി, അവൻ മനനത്തിന് യോഗ്യനായിത്തീരുന്നു. എന്തുകൊണ്ട് മനനത്തിന് പ്രാപ്തി ഉണ്ടാകുന്നത് ബ്രഹ്മത്തിലൂടെയാണ്, അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് മനനമായിരിക്കുന്നത് എന്ന് ഭാവന ചെയ്യുന്നു, അവന് ആ സാമർഥ്യം ഉണ്ടാകുന്നു. നമ ഇത്യുപാസീത നമനം നമോ നമ അന ഗുണവത്തതുപാസീത, അത് നമന ഗുണത്തോടുകൂടിയതാണെന്ന് ഉപാസിക്കുക. നമ്യന്തേ പ്രഹീഭ്രവന്തി അസ്മൈ ഉപാസിത്രേ കാമാഹ കാമ്യന്തേ ഇതി ഭോഗ്യാവിഷയായിത്യർത്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സർവകാമങ്ങളും സർവഭോഗ്യ വിഷയങ്ങളും നമിക്കുന്നു, അവനെ പ്രാപിക്കാൻ തയ്യാറാകുന്നു. തദ്ബ്രഹ്മ ഇത്യുപാസീത ബ്രഹ്മ പരിവൃഢതമം ഇത്യുപാസീത, പ്രഭുവായി ഉപാസിക്കുക. ബ്രഹ്മവാൻ തദ്ഗുണോ ഭവതി, അവൻ ആ ഗുണത്തോടുകൂടി പ്രഭുത്വത്തോടുകൂടി തീരുന്നു, പ്രഭുത്വ ഗുണത്തോടുകൂടി തീരുന്നു. തദ്ബ്രഹ്മണ പരിമര ഇത്യുപാസീത ബ്രഹ്മണ പരിമര പരിമരയന്തി അസ്മിൻ പഞ്ചദേവതാഹ വിദ്യുത് വൃഷ്ടി ചന്ദ്രമ ആദിത്യോ അഗ്നിഹരിത്യേതാഹ. സമ്പർഗോപാസനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയും, പഞ്ചദേവതകൾ വിദ്യുത് വൃഷ്ടി ചന്ദ്രൻ ആദിത്യൻ അഗ്നി, ഇതിന്റെ എല്ലാം വിലയത്തെ ഉത്പത്തിയെ ഭാവന ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോ സർവവും ബ്രഹ്മത്തെ പരിമരമായി, സർവവും ഏതെന്തിനാണോ വിലയിക്കുന്നത് അതായി ഉപാസിക്കുക. വായു പരിമര, വായുവിൽ മറ്റുള്ളതെല്ലാം വിലയിക്കുന്നു. ശക്തിയന്ദ്ര പ്രസിദ്ധേഹി സയേഷ ഏവായം വായുരാകാശേ, അതുപോലെ വായു ആകാശത്തിൽ വിലയിക്കുന്നു. ആകാശന അനന്യത്തി ആകാശോ ബ്രഹ്മണ പരിമര, ആകാശം പരിമരമാണ്. തം ആകാശം വായു ആത്മാനം ബ്രഹ്മണ പരിമരയിത്യുപാസീത, അതുകൊണ്ട് ആകാശത്തെ വായുരൂപത്തിലുള്ള ബ്രഹ്മത്തിന്റെ പരിമരമാണ്, ബ്രഹ്മത്തിന്റെ അതായത് വായു ആകാശത്തിൽ ലയിക്കുന്നു. അതുകൊണ്ട് വായുരൂപത്തിലുള്ള ബ്രഹ്മം അത് വിലയിക്കുന്നതാണ് ആകാശം എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു. പരിയനം ഏവം വിധം പ്രതിസ്പർദ്ധിനോ ദുഷന്തോ അദ്വിഷന്തോ വിസപത്നാഹ ഏതോ ഭവന്തി അതോ വിശേഷ്യന്തി ദുഷന്ത സപത്ന ഇതി. ഇവനെ ആശ്രയിക്കുന്നു ആരെ? ശത്രുക്കൾ കൂടി. പരിയേനം ഏവം വിധം പ്രതിസ്പർദ്ധിനോ ദുഷന്ത, ശത്രുക്കൾ വിദ്വേഷിക്കുന്ന ശത്രുക്കൾ. സപത്ന ഏതോ ഭവന്തി ഏതോ വിശേഷ്യന്തി ദുഷന്ത സപത്ന, ചിലവ് ശത്രുക്കൾ ദേഷിക്കാതിരിക്കാം, ചിലപ്പോൾ ദ്വേഷിക്കാൻ എപ്പോഴും ദേഷ്യം വരണമെന്നില്ല, ദേഷിച്ചാലും ദേഷിച്ചില്ലെങ്കിലും ശരി, രണ്ടു കൂട്ടരെയും പറയുന്നു. ഏവം ദുഷന്ത തപത്ന തേ പരിമ്രിയന്തേ പ്രാണാൻ ജഹതി. ഇനി അവനെ വിദ്വേഷിക്കുന്നവർ അവർ സ്വയം നശിക്കുന്നു. കിഞ്ചയേച്ച് അപ്രിയാഹ അസ്യ ഭ്രാതൃവ്യാഹ അദ്ദിഷന്തു വിത്തേജ പരിമ്രിയന്തേ, അവന്റെ ശത്രുക്കൾ അവനെ നിരന്തരം ദേഷിക്കാത്തവരായാലും ശരി, അവനോട് ശത്രുതയുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ സ്വയം നശിക്കുന്നു. ഉപാസകന്റെ ശത്രുക്കൾ, ഉപാസകൻ അവരെ നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, സ്വയം നശിക്കുന്നു. അല്ലെങ്കിൽ അവന് കീഴടങ്ങുന്നു എന്നർത്ഥം. പ്രാണോ അന്നം ശരീരം അന്നാദം ഇത്യാരഭ്യ ആകാശാന്തസ്യ കാര്യസേവ അന്ന അന്നാദത്വം ഉക്തം. തൊട്ടുമുമ്പ് ഉപാസനയുടെ ഭാഗങ്ങളെ കുറിച്ച് പരാമർശിച്ച് പറയുന്ന അവിടെ അന്ന അന്നാദ രൂപത്തിൽ എല്ലാത്തിനെയും അവിടെ വിശദീകരിച്ചു. ഉക്തം നാമ കിം തേന തേന ഇത് സിദ്ധം ഭൂതി കാര്യവിഷയവ ബോധ്യ ഭോക്തൃത്വകൃത സംസാരോന്നത്വാത്മനീതി. ഇവിടെ അന്ന അന്നാദ രൂപത്തിൽ പറഞ്ഞത് എല്ലാം കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഭോക്താവ് ഭോജ്യമായിരിക്കുന്ന സർവം എന്താണ്, കാര്യമാണ്. അത് കാര്യത്തിലാണ് നത്വാത്മനി, ആത്മാവിൽ സംസാരമില്ല. മറിച്ച് അനുഭവപ്പെടുന്നതോ പറയുന്നു ആത്മനത്തു ഭ്രാന്തി ഉപചര്യതയെ ഭ്രാന്തി കൊണ്ട് കൽപ്പിക്കുകയാണ്. ഇവിടെ പ്രാണനെ കുറിച്ച് പറഞ്ഞു, ശരീരത്തെ കുറിച്ച് പറഞ്ഞു, മനസ്സിനെ കുറിച്ച്, ഇന്ദ്രിയങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇതിനെയൊക്കെ ആശ്രയിച്ചുള്ള ഉപാസനകളെ കുറിച്ച് പറഞ്ഞു. അന്നവും അന്നാദനായും ഇരിക്കുന്നു എന്ന് പറഞ്ഞു, പ്രാണനെയും ശരീരത്തെയും മറ്റു സംബന്ധിച്ച്. ഇതെല്ലാം പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന എന്താണ്, ഈ സംസാരം ഇതെല്ലാം സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആത്മാവിലല്ല, മറിച്ച് ആത്മാവിൽ ഇത് കൽപ്പിതമാണ്. ഉപാസനയുടെ ഫലത്തെയും പറഞ്ഞു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം നിഷേധത്തിന് ഉപകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ആ പരമാത്മഭാവനയിൽ സർവത്തെയും നിഷേധിക്കുന്നു. അതേസമയം കാമികളായവർക്ക് ഈ ഭാവനയിലൂടെ അവരുടെ കാമങ്ങളെ പ്രാപിക്കാൻ കഴിയുന്നു. പലതാണ് ഇതിന്റെ പ്രയോജനം. പരമാർത്ഥത്തിൽ എന്താണോ ഇത് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ഇതൊന്നും ആത്മാവിനല്ല, ആത്മാവിൻ കൽപ്പിതമാണ്. എന്നു ആത്മാവി പരമാത്മനഹ കാര്യം തതു യുക്തഹത്തസ്യ സംസാരീതി, കാര്യത്തിലാണ്, കാര്യവിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചോദിക്കുന്നു. അതെങ്ങനെ, ഈ ജീവാത്മാവ് പരമാത്മാവിന്റെ സൃഷ്ടിയാണല്ലോ, കാര്യമാണല്ലോ, അപ്പോ അതിന് സംസാരം വരാമല്ലോ. പറയുന്നു അത് ശരിയല്ല. അസംസാരനൈവ പ്രവേശിശ്രുതേഹി, ഇത് പറഞ്ഞു പരമാത്മാവിന്റെ കാര്യമാണ് ജീവാത്മാവെന്ന് പറഞ്ഞു. എന്തിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്? ഈ ശരീരത്തിൽ ഇരിക്കുന്നതിന്. ഈ ശരീരത്തിൽ ആരായിരിക്കുന്നത്? അസംസാരി തത് സൃഷ്ട, ആ പരമാത്മാവാണ്. അത് പ്രവേശിച്ചു എന്നാ പറയുന്നത്, സംസാരി എന്നല്ല. അനുപ്രാവശ്യ അസംസാരനൈവ പരമാത്മന കാര്യ അനുപ്രവേശ ശ്രൂയതേ, ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന അസംസാരിയായ ആ പരമാത്മാവാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരമാത്മാവാണ് ഈ ശരീരത്തിൽ, അല്ലാതെ പരമാത്മാവിൽ നിന്ന് വേറിട്ടൊരു സംസാരിയല്ല. തസ്മാത് കാര്യ അനുപ്രവിഷ്ടു ജീവ ആത്മാ പര ഏവ അസംസാരി, അതുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് അത് പരൻ തന്നെയാണ്, അത് അസംസാരിയാണ്. എന്നുവെച്ചാൽ അത് ബന്ധമോക്ഷങ്ങളുള്ള ഒന്നല്ല, പരമാത്മാവിന് ബന്ധമോക്ഷങ്ങളല്ല. അതുകൊണ്ട് ഇതും അങ്ങനെയാണ്, സംസാരിയല്ല, നിത്യമുക്തമാണ്. സൃഷ്ട അനുപ്രാവശ്യതിഥി സമാന കർത്തൃത്വ ഉപദേശ, അവിടെ ഒരാളെ തന്നെ പറയുന്നു. എന്താണ് തസ്സൃഷ്ട ത്വപ്രത്യാന്തം തദൈവ അനുപ്രാവശ്യ തദൈവ എടുത്തു പറയുന്നു. സൃഷ്ടിച്ചവൻ തന്നെയാണ് അനുപ്രവേശിച്ചത്, സൃഷ്ടിച്ചവനാരാണ്? പരമാത്മാവ്. അനുപ്രവേശവും പരമാത്മാവ് തന്നെയാണ്. അത് വേറിട്ടൊരു സംസാരി എന്നിങ്ങനെ പറയാൻ പറ്റും? ശ്രുതിക്കനുസരിച്ച് സമാന കർത്തൃത്വം എന്ന് പറയുന്നതാണ്. ആരാണോ സൃഷ്ടിച്ചത് അതയാൾ തന്നെയാണ് അനുപ്രവേശം നടത്തിയത്. സർഗപ്രവേശക്രിയ ഏകകർത്ത, സർഗപ്രവേശക്രിയോസ് ഏകശ്ചേത് കർത്ത തഥാ ത്വപ്രത്യുക്ത സർഗം സൃഷ്ടി പ്രവേശം. ഈ രണ്ട് ക്രിയകൾക്കും കർത്താവ് ഏകനാണ്. തദ്ദേവാന് പ്രാവശ്യം, അതുകൊണ്ട് അവിടെ ത്വപ്രത്യം യോജിക്കുന്നു. പ്രവിഷ്ട ഭാവാന്തരാപത്തിരിച്ച് പൂർവക്ഷി പറയുന്നു, ശരിയാണ്, പരമാത്മാവ് സൃഷ്ടിച്ചു ഈ ശരീരത്തെ, എന്നിട്ട് അതിൽ പ്രവേശിച്ചു. പക്ഷെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു, സംസാരിയായി. അത് സ്വീകരിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. പ്രവേശിക്കുന്നതുവരെ അസംസാരിയായിരുന്നു, പ്രവേശിച്ച് ഈ ശരീരത്തിൽ വന്നപ്പോ അത് സംസാരിയായി എന്ന് പറഞ്ഞാലോ? സർഗപ്രവേ എന്നാ, അത് ശരിയല്ല. പ്രവേശ അന്യാർത്ഥത്വന പ്രത്യാഖ്യാതത്വ, നേരത്തെ തന്നെ ഇതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. പ്രവേശം എന്ന് പറയുന്നതിന്റെ താല്പര്യം വേറെയാണ്. എന്താണ് താല്പര്യം? പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ അവിടെ പറഞ്ഞു ഈ ബുദ്ധി ഗുഹയിൽ അത് ഉപലബ്ധമാകുന്നു എന്നതിനർത്ഥമാണ്. അല്ലാതെ പ്രവേശം വീട് വെച്ച് പ്രവേശിച്ചതുപോലല്ല, ജീവന്റെ അന്ധകരണത്തിൽ അത് പ്രകാശിക്കുന്നു എന്നാണ് പ്രവേശത്തിന്റെ അർത്ഥം. അതിനുവേണ്ടി ആണ് പ്രവേശം. എന്തിനു ഇവിടെ അതിനെ അറിയുന്നതിന് വേണ്ടി. ഈ പ്രവേശിച്ചവൻ ഇവിടെ പ്രവേശിച്ചാലേ ഈ അന്ധകരണത്തിലൂടെ അതിനറിയാൻ കഴിയും. അവന് ഉറക്കത്തിൽ അറിയാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രവേശം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴല്ല, അന്ധകരണത്തിൽ അതിന്റെ ഉപലബ്ധിയുണ്ട് എന്ന് മാത്രമേ. അനേന ജീവേനേതി വിശേഷ ശ്രുതേർ ധർമാന്തരേണ അനുപ്രവേശിച്ച് ചാന്ദോക്യത്തിൽ വേറെ പറയുന്നുണ്ടെന്നാണ്. അനേന ജീവേന ആത്മന എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ ശരിയാണ്, സൃഷ്ട തദൈവ അനുപ്രാവശ്യം, ആ പരമാത്മാവ് പ്രവേശിച്ചു. പക്ഷെ ചാന്ദോക്യത്തിൽ അങ്ങനെയല്ല പറയുന്നത്, അനേന ജീവേന ജീവഭാവത്തിൽ പ്രവേശിച്ചു എന്നാണ്. വിശേഷ ശ്രുതേഹി ജീവത്വത്തെ ബോധിപ്പിക്കുന്ന ശ്രുതിയുണ്ട്. അതുകൊണ്ട് ധർമാന്തരീണ അനുപ്രവേശം മറ്റൊരു ഭാവത്തിൽ സംസാരിയായി ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് കരുതിയാലോ? നാ, അതും ശരിയല്ല. തത്വമസീതി പുനഃ തദ്ഭാവത്തേഹി, വീണ്ടും അവിടെ തന്നെ പറയുന്ന എന്താണ് തത്വമസി? അത് നീ തന്നെയാണ്. ഏതാണോ ആ സൃഷ്ടിക്കും മുമ്പ് ഏകനായിരുന്നത്, സത്തായിരുന്നത്, ആ സത്ത് അതിനാണ് തത് എന്ന് പറയുന്നത്. ശാന്തവ്യത്തിൽ തോമസി ഉപദേശിക്കുന്നതിന് മുമ്പ് പരാമർശിക്കുന്നത് തത്തിനെയാണ്. ആ തത്തിനെ എങ്ങനെ പരാമർശിക്കുന്നു? അതിന് മുമ്പുള്ള ഭാഗം വായിച്ചു നോക്കണം. അവിടെ പറയുന്നു, ആ സുഷുപ്തൻ ഏതൊരുവനാണോ സുഷുപ്തിയിൽ ഇതെല്ലാം വിട്ട് ആ പരമാത്മാവിനോട് ഏകീഭവിച്ചിരുന്നത് അത്. അത് കഴിഞ്ഞിട്ട് പറയുന്നു തസ്സത്യം. ജാഗ്രതാണ് സ്വപ്നം, ജാഗ്രതാണ് സ്വപ്നമാണ് സൃഷ്ടി. ആ സൃഷ്ടിക്ക് മുമ്പ് അത് ഏകനായിരുന്നു, ഏകീഭാവത്തിലിരുന്നു ആ തത്. അതാണ് ഈ ജാഗ്രതത്തിലിരിക്കുന്ന ത്വം എന്ന് പറയുന്നത്. പുനഃ തദ്ഭാവത്തെ അപ്പോൾ തത് ഏവത്വമെന്ന് എന്നെ പറയുന്നു. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് ഏതായിരുന്നു അത് തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം. സുഷുപ്തിയിൽ ഏതായിരുന്നു എന്നുള്ളത് അത് തന്നെയാണ് ജാഗ്രതന്. ഭാവാന്തരാപന്യ സൈവത്വ തപോഹാർത്ഥ സമ്പതി ചെയ്തിരിക്കുന്ന പറയുന്നു. അങ്ങനെ പറഞ്ഞു തത്വമസി എന്ന് പറയുന്ന ഒരു ഉപാസനയാണ്, ഒരു ഭാവനയാണ്. തത്വമസി എന്നൊരു ധ്യാനമാണ്. ധ്യാനം എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട്? അത് ജീവേനാത്മന ജീവാത്മഭാവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പൂർവക്ഷി പറയണം, ഭാവാന്തരാപന്നം, അതിന് മാറ്റം സംഭവിച്ചു. മുമ്പത് പരമാത്മാവ് തന്നെയായിരുന്നു, പക്ഷെ വാസ്തവത്തിൽ ഒരു മാറ്റം അവന് സംഭവിച്ചു, സംസാരിച്ചു. അപ്പോ അതിനെ നീക്കണം. ആ മാറ്റത്തെ നീക്കുന്നതിന് വേണ്ടി തദ്ഭവാർത്ഥ, അതിനെ നീക്കുന്നതിന് വേണ്ടി സമ്പത്. ഉപാസനയും ഞാനും തമ്മിൽ വ്യത്യാസമാണ്. ഉപാസനയും ഇവിടെ കല്പിതമായതിനെ നീക്കുന്നതിന് ജ്ഞാനത്തിന് സാധ്യമാവും, വാസ്തവത്തിലുള്ളതിനെ നീക്കുന്നതിന് ജ്ഞാനത്തിന് കഴിയത്തില്ല. ഒന്ന് സത്യമാണെങ്കിൽ ജ്ഞാനം കൊണ്ട് അവിടെ യാതൊരു പ്രയോജനവും. വ്യാവഹാരികമായ സത്യത്തെ തന്നെ എടുക്കാം. അഗ്നി ഉഷ്ണമാണ്, അതൊരു വ്യാവഹാരിക സത്യമാണ്. ഇത് ശീതമാണെന്നുള്ള ജ്ഞാനം കൊണ്ട് അതിന്റെ ഉഷ്ണത മാറത്തില്ല, അത് മാറത്തില്ല. സ്വർണം സ്വർണമാണ്, വെള്ളി വെള്ളിയാണ്. അസയും മുത്തു ചിപ്പിയിലെ വെള്ളി, അത് വെള്ളിയല്ല, ആ വെള്ളി മാറിപ്പോകുന്നു. അതുകൊണ്ട് അത് അസത്യമായിരുന്നു. അപ്പൊ ജ്ഞാനം കൊണ്ട് അസത്യത്തിനെ മാറ്റം സംഭവിക്കും, സത്യത്തിന് മാറ്റം സംഭവിക്കത്തില്ല. കുറച്ച് ഉപാസന കൊണ്ടാണെങ്കിലോ അത് സാധിക്കും. ഉപാസന കൊണ്ട് ഇവിടെ വ്യാവഹാരികമായ സത്യമേ ദൃഷ്ടാന്തമായി കിട്ടും, ഉള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. മനസ്സിന് മാലിന്യങ്ങളുണ്ട്, ഉപാസന കൊണ്ട് ആ മാലിന്യത്തെ മാറ്റുന്നു. മനസ്സിന് ഏകാഗ്രതയില്ല, ഉപാസന കൊണ്ടായ ഏകാഗ്രതയെ കൈപ്പെടുത്തുന്നു. ഇനി ഉപാസന കൊണ്ട് ഫലങ്ങളെ നേടുന്നു, സ്വർഗാദി ഫലങ്ങൾ നേടുന്നു ഉപാസന കൊണ്ട്. ഉപാസന കൊണ്ട് വ്യാവഹാരികമായി നേടാൻ കഴിയുന്നു. അതുകൊണ്ട് ആദ്യം പരമാത്മാവായിരുന്നു, പിന്നീട് ജീവഭാവത്തെ പ്രാപിച്ചു. തദ്ഭവാർത്ഥ, ആ ജീവഭാവത്തെ നിഷേധിക്കുന്നു സമ്പത്ത്. ഉദാഹരണം പറയുന്ന എന്താണ്? അഴുക്ക് പിടിച്ച ഒരു വസ്തു, അതിനെ തേച്ചു കഴിഞ്ഞാൽ അഴുക്ക് മാറുന്നു. അതുപോലെ അതിനെ തേച്ച് അഴുക്ക് മാറ്റുമ്പോൾ വസ്തു പ്രകാശിക്കുന്നു. അതുപോലെ ഉപാസനമുണ്ട്, ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകാശിക്കും. ധ്യാന ഉപാസനയാണ്. ധ്യാനം കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറയുന്ന എന്താണ്? ധ്യാനം കൊണ്ട് അന്ധക്കരണത്തിൽ പ്രത്യേകമായ ഗുണത്തെ ഉണ്ടാക്കുന്നു. ഉണ്ടാകുമ്പോൾ ആ അന്ധക്കരണം കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. ഇതൊക്കെ ഉപാസനയിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഉപാസനയെ കുറിച്ചല്ല പറയുന്നത്. അതാണ് ഭാവാന്തരാപന്ന ജീവത്വ തപോഹാർത്ഥ സമ്പത്ത്. ഭാവാന്തരത്തെ പ്രാപിച്ച, സംസാരിത്വത്തെ പ്രാപിച്ച ആ ജീവാത്മാവിന്റെ തദപോഹാർത്ഥ സംസാരിത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഉപാസന എന്ന് പറഞ്ഞാലോ. എന്നാ തത്വമസി ഒരു ഉപാസനയല്ല, അത് തത്വജ്ഞാനമാണ്. തത്വമസി കേവലം അർത്ഥഭാവനയെ ആവർത്തിക്കേണ്ട ഒന്നല്ല, എന്നാലത് ഉപാസനയാവും. തസത്യം സ ആത്മാ തത്വമസീതി സമാനാധികം. കണവന് തത്വമസി എന്ന് പറയുന്നിടത്ത് പറയുന്നു ആത്മാ, അത് സത്യമാണ് എന്ന് പറയും. സത്യമല്ലാത്തതുകൊണ്ട് തന്നെ സത്യമല്ലാത്തതിലെ ഉപാസന സംഭവിക്കും, സത്യത്തിൽ ഉപാസനയ്ക്ക് പ്രസക്തിയില്ല. സമാനാധികരണ്യ ഉപാസന ഫലത്തെ ഉണ്ടാക്കുന്നു, ആത്മാവിൽ അതൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ആത്മാ ഉപാസനയ്ക്ക് വിഷയമല്ല. ഭൗതികമായ ബാഹ്യമായ വിഷയങ്ങളിൽ ഉപാസന ഫലത്തെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അത് ശരിയല്ല. തത്വമസി ഉപാസനയ്ക്ക് വേണ്ടിയാണത് ശരിയല്ല. പിന്നെ വീണ്ടും പുറോഷി വരുന്നു, ദൃഷ്ടം ജീവസ്യ സംസാരിത്വം. ജീവന്റെ സംസാരിത്വവും സ്വാനുഭവമാണല്ലോ. ജീവൻ സംസാരിയുടെ പരമാത്മാവാണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ഓരോ ജീവനും സ്വാനുഭവത്തിൽ അറിയുന്നു താൻ സംസാരിയാണ്, പ്രത്യക്ഷമാണ് എന്ന് ചോദിച്ചാൽ എന്നോ ഉപലബ്ധു അനുപലഭ്യത്വ, ആരാ അറിയുന്നത്? താൻ സംസാരിയാണ്. ഉപലബ്ധാവ് ആരാണോ വാസ്തവത്തിലുള്ള താൻ, അതിനാരെന്നും അറിയുന്നുണ്ടോ? അനുപലഭ്യത്വ, ജീവൻ സംസാരിത്ത് സ്വാനുഭവമാണെന്ന് പറഞ്ഞു, ആർക്കനുഭവം സംസാരിത്തു? ആരാണത്? ഞാൻ തന്നെ, നിന്നെ നീ അറിയുമോ എന്നാണ്. ആരാണ് നീ? ഉപലബ്ധാവ്. അതിന് വിശദീകരിക്കാൻ കഴിയുമോ? ശരീരമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ പറയാം. സംസാരധർമ്മവിഷ്ടാത്മ ഉപലബ്ധിയിലിരിക്കും പറയുന്നു, അറിയാം. പുരുഷ പറയുന്നു സംസാരധർമ്മ വിശിഷ്ടമായ ആത്മാവ്. ശരിയാണ്, ശുദ്ധമായ ഉപലബ്ധാവ്. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന സാക്ഷിയുടെ അനുഭവം ഇല്ലെങ്കിലും, സർവകർമ്മ സാക്ഷി, സർവജ്ഞാന സാക്ഷി, അതിന്റെ അനുഭവം ഇല്ലെങ്കിലും സംസാരധർമ്മ വിശിഷ്ട സുഖ ദുഃഖാദി വിശിഷ്ട, എങ്ങനെ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഈ രൂപത്തിൽ ആത്മഉപലബ്ധിത, ആത്മാവ് ഉപലബ്ധമാകുന്നുണ്ട് എന്നർത്ഥം. അദ്വൈതി ഒഴികെ മറ്റാർക്കും ഇങ്ങനെ ആത്മാവ് ഉപലബ്ധമാകുന്നില്ല, അസംസാരിയായി. മറിച്ച് സംസാരത്തോടുകൂടി ഉപലബ്ധമാകുന്നു പറയുന്നു, അത് ശരിയല്ല. ധർമ്മണം ധർമ്മണം വിതരീക കർമ്മത്വാനുപത്തേ. ധർമ്മവും ധർമ്മിയും തമ്മിൽ ഇവിടെ അദ്വൈത ഭേദമല്ല, ഒന്ന് തന്നെ. അപ്പൊ തനിക്ക് തന്നെ അറിയാൻ കഴിയില്ല, സംസാരധർമ്മ വിശിഷ്ടമായ തന്നെ തനിക്കറിയാൻ കഴിയത്തില്ല. ഒരു പുസ്തകം അതിന്റെ രൂപം കളർ അത് വേർതിരിക്കാൻ പറ്റില്ല. പുസ്തകം ധർമ്മിയാണ്, അതിന്റെ കളർ വെളുത്ത് ധർമ്മമാണ്. ഈ കളറിൽ നിന്ന് പുസ്തകത്തെയോ പുസ്തകത്തിൽ നിന്ന് കളറിനെ വേർതിരിച്ച് ഇത് പുസ്തകമാണ് ഇത് കളറാണ് എന്ന് പറയാൻ കഴിയുന്നില്ല, അത് സാധ്യമല്ല. അതുകൊണ്ട് സംസാരധർമ്മ വിശിഷ്ടമായ ആത്മോപലബ്ധി എന്ന് പറയുന്നത് ശരിയല്ല. ധർമ്മണം ധർമ്മണോ വിതരിക്ക, അദ്വൈതത്തിന്റെ മതമതാണ്. ധർമ്മങ്ങളെല്ലാം ധർമ്മിയോട് അഭിന്നമായിരിക്കുന്നു. എങ്ങനെയാണോ കുടം മണ്ണിനോട് അഭിന്നമായിരിക്കുന്നത്, എങ്ങനെയാണോ ആഭരണങ്ങൾ സ്വർണത്തോട് അഭിന്നമായിരിക്കുന്നത്, അതുപോലെ ധർമ്മങ്ങളെല്ലാം ധർമ്മിയോട് അഭിന്നമായിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതമനുസരിച്ച് അതും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കർമ്മത്വാനുപത്തെ ഹേ കൃഷ്ണപ്രകാശവർദാഹി പ്രകാശ്യത്വാനുപത്തി വസാദി ദർശന ദുഃഖ ദുഃഖിത്വ അനുമീയീകരിച്ച്. ആത്മാവ് ദുഃഖിയാണ് സുഖിയാണ്, അത് അനുഭവമാണ്. അതുകൊണ്ടാണ് സംസാരി എന്ന് പറയുന്നു. അങ്ങനെ ത്രാസാദി ദർശന ത്രാസം ഭയവും മറ്റും കാണുന്നുള്ളോ അനുഭവിക്കുന്നുണ്ടല്ലോ, സുഖദുഃഖാദികൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഉഷ്ണപ്രകാശിയവർ ദാഹ്യപ്രകാശ്യത്വ അനുഭൂത്തി വന്ന്, ഉഷ്ണത്തിന് തന്നെ തന്നെ ചൂടാക്കാൻ കഴിയില്ല, പ്രകാശത്തിന് തന്നെ തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ദാഹ്യപ്രകാശ്യത്വ അനുഭൂത്തി വന്ന് ത്രാസാദി ദുഃഖ ദർശനാഥ് ഭയം തുടങ്ങിയ അനുഭവപ്പെടുന്നുണ്ട്, ദുഃഖം അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് സുഖം അനുഭവപ്പെടുന്നു. സുഖി ദുഃഖി ഇങ്ങനെയെല്ലാം അനുമാനിക്കാൻ കഴിയും എന്നാണെങ്കിലോ ത്രാസാദി ദുഃഖസിജ ഉപലബ്ധിമാനത്വം ഉപലബ്ധർമ്മത്വം പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഭയവും ദുഃഖവും മറ്റും അനുഭവപ്പെടുന്നുണ്ട്. അനുഭവപ്പെടുന്നത് തന്നെ എന്താണ്? അത് അനുഭവിക്കുന്നവന്റെ ധർമ്മമല്ല, പുസ്തകത്തിന്റെ രൂപം അനുഭവപ്പെടുന്നുണ്ട്. വെളുത്ത നിറം അത് കാണുന്നവന്റെ ധർമ്മമല്ല, പുസ്തകത്തിന്റെ ധർമ്മമാണ്. അതുപോലെ ത്രാസം ദുഃഖം തുടങ്ങിയവ ഉപലബ്ധമാണ്, അതുകൊണ്ട് ഉപലബ്ധർമ്മമല്ല. കപില കാണാതാദി തർക്കശാസ്ത്ര വിരോധിച്ചേ, പക്ഷേ കപിലനും കാണാതുമൊക്കെ പറയുന്നു ആത്മാവിന്റെ ഏകോവിശതി ദുഃഖധ്വംസം എന്നെല്ലാം പറഞ്ഞിട്ട്. ആത്മാവിൽ ദുഃഖമുണ്ടെന്ന് പറയുന്നു, ആത്മാവിൽ സുഖമുണ്ടെന്ന് പറയുന്നു, ആത്മാവിൽ ജ്ഞാനമുണ്ടെന്ന് പറയുന്നു പറയുന്നു. അതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും തേഷാം മൂലാഭാവി, അവർക്ക് പ്രമാണമില്ല. വേദവിരോധിച്ച ഭ്രാന്തത്വ ഉപത്തെ, വേദത്തിനവർ വിരോധികളാണ്, അതുകൊണ്ട് അവർ ഭ്രാന്തന്മാരാണ്. ശ്രുതി ഉപപത്തിഭ്യാം ച സിദ്ധമാത്മനോ സംസാരിത്വം ഏകത്വാച്ച, ശ്രുതി ഉപപത്തികളിലൂടെ സിദ്ധമാകുന്നു ആത്മാവിന്റെ അസംസാരിത്വം. അത് മാത്രമല്ല അതേകമാണ്, പല ശരീരങ്ങളിൽ ഒന്നു തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അതേകമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ അസംസാരിത്വം സിദ്ധമായി. അത് മുമ്പ് ഇതെല്ലാം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്, ഒന്നുകൂടി അത് ആവർത്തിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ പറയുന്ന പ്രധാന കാര്യം എന്താണോ, ആത്മാവ് സംസാരിയാണെന്ന് പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയോ സമർത്ഥിക്കാൻ സാധ്യമല്ല. അനുഭവങ്ങളുണ്ടല്ലോ സുഖദുഃഖാദികളോടുകൂടി താൻ ഇരിക്കുന്നു എന്നുള്ള അനുഭവം, അതുണ്ടെങ്കിലും അത് വാസ്തവമല്ല, അനുഭവങ്ങൾ മുമ്പ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞത് ആരോപിതമാണ്. ആരോപിതമായ രീതിയിൽ സുഖദുഃഖാദികളെല്ലാം ആത്മാവിൽ ഇരിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അതല്ല. അതുകൊണ്ട് ആത്മാവിന് സംസാരമില്ല, അതാണ് സമർത്ഥിക്കുന്നത്. ശരിയായ തത്വജ്ഞാനം അതാണ്. ആത്മാവിൽ സംസാരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ആത്മാവ് മുക്തമായി എന്ന് പറയുന്നതല്ല തത്വജ്ഞാനം, അതല്ല മുക്തി. മുക്തി എങ്ങനെയാണ്? ത്രികാലത്തിലും താൻ മുക്തനായിരുന്നു, അതാണ് മുക്തി. ഇതുവരെ താൻ അജ്ഞനായിരുന്നു, ഇപ്പോൾ തത്വജ്ഞാനം കൊണ്ട് മുക്തനായി എന്നല്ല. ത്രികാലത്തിലും താൻ മുക്തനായിരുന്നു, അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.